അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും എന്ന വാഗ്ദത്തം നൽകിയ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ ബൈബിൾ പഠന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി രണ്ട് വേദഭാഗങ്ങൾ നമുക്കെടുക്കാം. ആദ്യത്തെ ഭാഗം 1 തിമോത്തിയോസ് 4:14, 1 തിമോത്തി 4:14. നിനക്ക് ലഭിച്ചതായി നിന്നിലുള്ള കൃപാവരം ഉപേക്ഷയായി വിചാരിക്കരുത്. 2 കൊരിന്ത്യൻസ് 9:19, 1 കൊരിന്ത്യർ 9:19. അധികം പേരെ നേടേണ്ടതിന് ഞാൻ എന്നെ തന്നെ എല്ലാവർക്കും ദാസനാക്കി. ഈ രണ്ട് വേദഭാഗങ്ങളും കൂടെ ചേർത്ത് ഞാനതിനെ ഒന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കട്ടെ. നിനക്ക് ലഭിച്ചതായ നിന്നിലുള്ള കൃപാവരം ഉപേക്ഷയായി വിചാരിക്കാതെ അധികം പേരെ നേടേണ്ടതിന് എല്ലാവർക്കും നിന്നെ തന്നെ ദാസനാക്കുക. എ ഗ്രേറ്റ് മൾട്ടിറ്റ്യൂഡ് ഓഫ് സോൾസ്, ആത്മാക്കളുടെ ചാകര എന്ന വിഷയത്തെപ്പറ്റിയാണ് ഇന്ന് നാം ചിന്തിക്കുന്നത്. ഇംഗ്ലണ്ടിലെ വെസ്ലിയൻ ഉണർവ് നടക്കുന്ന കാലം. പീറ്റർ എന്ന കൽക്കരി തൊഴിലാളി പാട്ടുപാടി ആളുകളെ കൂട്ടും. കൂടി വരുന്ന ജനത്തോട് സുവിശേഷം പറയുവാൻ ഒരാളെയും അവൻ കരുതിയിരുന്നതിനാൽ വചനം കേൾക്കുവാനും ജനത്തിന് അവസരം ലഭിച്ചു. വെസ്ലിയൻ ഉണർവ് കാലത്ത് പീറ്റർ എന്ന കൽക്കരി ഖനി തൊഴിലാളി പാട്ടുപാടുകയും വചനം പറയുവാനായി ഒരാളെ സംഘടിപ്പിക്കുകയും ചെയ്തതിനാൽ ആ കാലത്ത് ജനത്തിന് സുവിശേഷവും കേൾക്കുവാൻ കഴിഞ്ഞു. ഒരു ദിവസം പീറ്റർ പാട്ടുപാടി ആളുകളും കൂടി, എന്നാൽ വചനം പറയുവാനുള്ള ആള് അന്നെത്തിയിരുന്നില്ല. പീറ്റർ വീണ്ടും പാടി, അടുത്ത പാട്ടിന് കൂടുതൽ ആളുകളെത്തി. അപ്പോൾ പീറ്റർ മനസ്സിലാക്കി ആളുകളെ കൂട്ടുവാനുള്ള ഒരു വരമാണ് ദൈവം തനിക്ക് തന്നത് എന്ന് മനസ്സിലാക്കി പീറ്റർ ദൈവത്തിന് നന്ദി പറഞ്ഞു. വചനം പറയാനുള്ള ആൾ വരുന്ന സമയം കഴിഞ്ഞു വീണ്ടും വരാതായപ്പോൾ കൂടി നിന്ന ആളുകൾ വിളിച്ചു പറഞ്ഞു, പീറ്റർ ഇന്ന് നീ തന്നെ വചനം പറയുക. അവർ ആവശ്യപ്പെട്ടപ്പോൾ പീറ്റർ തൻ്റെ നിസ്സഹായത അവരെ അറിയിച്ചു. വീണ്ടും നിർബന്ധം ഏറിയപ്പോൾ ജനത്തോടെ പീറ്റർ ആവശ്യപ്പെട്ടു, നിങ്ങൾ തന്നെ ഒരു വിഷയം പറയുക. അവർ പറഞ്ഞ വിഷയത്തെപ്പറ്റി പീറ്റർ അവരോട് സംസാരിച്ചു തുടങ്ങി. അങ്ങനെ പീറ്റർ അറിഞ്ഞു ദൈവം വചനം പറയാനുള്ള ഒരു വരവും തൻ്റെ മേൽ നൽകിയിട്ടുണ്ടെന്നുള്ളത്. പരിശുദ്ധാത്മാവ് തന്ന മറ്റ് വരത്തെ പീറ്റർ ശരിയായ രീതിയിൽ ഉപയോഗിക്കുവാൻ ദൈവം അവന് കഴിവ് കൊടുത്തു. അതത്രേ 1 തിമോത്തിയോസ് 4:14 കണ്ടത്. നിനക്ക് ലഭിച്ചതായ നിന്നിലുള്ള കൃപാവരം ഉപേക്ഷയായി വിചാരിക്കരുത് എന്ന്. അധികം പേരെ നേടേണ്ടതിന് എല്ലാവരുടെയും മുമ്പിൽ തന്നെ തന്നെ ദാസനാക്കിയ പീറ്റർക്ക് അനേകരെ ദൈവത്തിന് വേണ്ടി നേടുവാൻ കഴിഞ്ഞു. അതുപോലെ പരിശുദ്ധാത്മാവ് നമുക്ക് ഓരോരുത്തർക്കും തരുന്ന കഴിവുകൾ പാഴാക്കി കളയാതെ അധികം പേരെ നേടുവാനായി നമുക്കും ശ്രമിക്കാം. യഹൂദ റബിമാരുടെ ഇടയിൽ ഇസ്രായേൽ ജനത മന്ന ഭക്ഷിച്ചതിനെ പറ്റി ഒരു പാരമ്പര്യം പറയാറുണ്ട്. ഓരോരുത്തരുടെയും ആസ്വാദ്യതയ്ക്കനുസരിച്ചായിരുന്നു മന്നയുടെ സ്വാദ്. ഇത് തന്നെയായിരിക്കാം 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോഴും സംഭവിച്ചത്. ഇതുപോലെ തന്നെയാണ് ത്രിത്വത്തിൽ മൂന്നാമനായ ദൈവാത്മാവും. വൈവിധ്യവും പൂർണ്ണതയും നൽകുവാൻ പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയുകയുള്ളൂ. സർവഭൂമിയിലേക്കും അയച്ച 7 ദൈവാത്മാക്കളായ 7 കണ്ണെന്ന് വെളിപ്പാട് പുസ്തകം 5:6 കാണാം. അതായത് ഏകാത്മാവിൻ്റെ വൈവിധ്യമാർന്ന സ്വഭാവങ്ങൾ എന്നാണ് അതിനർത്ഥം. ഇത് വചനത്തിൽ നിന്നും നമുക്ക് കണ്ടെത്താവുന്നതാണ്. ഉദാഹരണത്തിനായി ചിലത് മാത്രം നമുക്കൊന്ന് സൂചിപ്പിക്കാം. യശയപ്രവചനം 11:2 ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെയും യഹോഭക്തിയുടെയും ആത്മാവ് എന്ന് കാണാം. 2 തിമൊഥെയൊസ് 1:7 സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവെന്ന് കാണുന്നു. സെക്കരിയാ പ്രവചനം 12:10 കൃപയുടെയും യാചനയുടെയും ആത്മാവെന്ന് കാണുന്നു. ദൈവം തൻ്റെ രൂപത്തിലും ഭാവത്തിലും മനുഷ്യനെ സൃഷ്ടിച്ച് ജീവശ്വാസമൂതിയപ്പോൾ മാത്രമാണ് അവനിൽ യഥാർത്ഥ മനുഷ്യത്വമുണ്ടായത്. മനുഷ്യത്വമുള്ളവൻ ആത്മാവുള്ളവനാണ്. ആത്മാവില്ലാത്തവൻ ഉപ്പിന് കാരമില്ലാത്ത അവസ്ഥയിലാണ്. സോഡിയവും ക്ലോറിനും അതതിൻ്റെ അളവിലായാലേ ഉപ്പ് രുചിയുള്ളതാകുന്നുള്ളൂ. ആത്മാവില്ലാത്ത ഏത് മനുഷ്യനും കാരമില്ലാത്ത ഉപ്പിനോട് സാദൃശ്യമുള്ളവരാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5:13 സൃഷ്ടാവാം ദൈവം മനുഷ്യരോട് പറയുന്നു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന്. നമ്മുടെ കണ്ണുനീരിന് ഉപ്പുരസമുള്ളതാണ്. ആത്മാവിൻ്റെ വ്യാപാരമുള്ളവനും മനസ്സലിവുള്ളവനും പ്രാർത്ഥിക്കുമ്പോൾ കണ്ണുനീരുണ്ടാകുന്നു. മനുഷ്യൻ അധ്വാനിക്കുമ്പോഴുണ്ടാകുന്ന വിയർപ്പിനും കടൽ വെള്ളത്തിനും ഉപ്പിൻ്റെ സ്വാദാണുള്ളത്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 5:11 വാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. കടൽക്കരയിൽ ദൈവവചനം കേൾക്കാൻ ആഗ്രഹിച്ച ഒരു കൂട്ടം ജനം നിൽക്കുമ്പോൾ മറ്റൊരു കാഴ്ച യേശു കാണുന്നു. നിരാശനായി അധ്വാനഫലം ലഭിക്കാത്തവരായി ശിഷ്യന്മാരുടെ പടക് കരയ്ക്ക് ചേർന്ന് കിടക്കുന്ന കാഴ്ച. കരയിൽ നിന്ന് പടക് അല്പം നീക്കുവാൻ യേശു പത്രോസിനോട് ആവശ്യപ്പെട്ടു. പടകിൽ കയറിയ യേശു കരയിൽ നിൽക്കുന്ന മനുഷ്യരോട് ദൈവവചനം സംസാരിച്ചു. ഇത് പത്രോസിനൊരു പാഠമായിരുന്നു. ഒന്നാമത്തെ പാഠം ദൈവം പത്രോസിനെ പഠിപ്പിച്ചു. കടലിൽ നീ ജോലി ചെയ്യുന്നവനായാലും കടലിൽ വലയെറിയുന്നവനായാലും നിനക്ക് മനുഷ്യരെ പിടിക്കാൻ സാധിക്കുമെന്ന്, നസ്രായൻ്റെ വല കയ്യിലുള്ളവനത് കഴിയുമെന്നും പത്രോസിനെ യേശു പഠിപ്പിച്ചു. അതിനുശേഷം ഉപ്പുരസമുള്ള കടൽ ജലത്തിൽ എവിടെ വല വീശണമെന്ന് യേശു പത്രോസിന് നിർദ്ദേശം നൽകി. എല്ലാം തനിക്ക് കടലിൻ്റെ നിശ്ചയമാണ് എന്ന് വിചാരിച്ച ഉള്ളിൽ ചിന്തിച്ച് പ്രവർത്തിച്ചിരുന്ന പത്രോസ് കരയിൽ നിൽക്കുന്ന ജനത്തോട് യേശു വചനം പറഞ്ഞത് കേട്ടപ്പോൾ, പ്രൈസ് ദ ലോർഡ്, അവന് മനസ്സിലായി ഈ വ്യക്തിയോട് തർക്കിക്കാതെ തന്നെ വലയെറിയുന്നതാണ് നല്ലതെന്ന്. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, നാഥ, നിന്റെ വാക്കിന് വലയിറക്കാമെന്ന്. ആ വാക്കനുസരിച്ച് വലയിറക്കിയവൻ കിട്ടിയത് ഒരു വലിയ ചാകര. പ്രൈസ് ദ ലോർഡ്. ഉപ്പുവെള്ളത്തിൽ യജമാനൻ പറയുന്നത് പോലെ പ്രവർത്തിച്ചാൽ യജമാനൻ്റെ വാക്കനുസരിച്ച് വലയെറിയുന്നവന് കിട്ടുന്ന ചാകര എന്തെന്ന് പത്രോസ് കണ്ടു. കണ്ടവർ ഭയന്നു. മറ്റു പടകുകാരും വന്നു. എല്ലാവരും കൂടി അതിനെ വലിച്ചു കയറ്റി. ഗുരുവിൻ്റെ വാക്കിന് വലയിറക്കിയാൽ ലഭിക്കുന്ന ചാകരയെക്കുറിച്ചായിരുന്നു അടുത്ത പാഠം. ഈ പാഠങ്ങൾ പഠിപ്പിച്ച ശേഷമാണ് അവനെ ഏൽപ്പിക്കാൻ പോകുന്ന ദൗത്യത്തെപ്പറ്റി യേശു പത്രോസിനോട് പറഞ്ഞത്. ഇന്നു മുതൽ നിന്നെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. മനുഷ്യരെ പിടിക്കുന്നവനാകുവാൻ അവൻ എന്താണ് ചെയ്യേണ്ടുന്നതെന്നുള്ളത് അവനെ പഠിപ്പിച്ച ശേഷമാണ് യേശു അവനെ ആ ദൗത്യം ഏൽപ്പിച്ചത്. മനുഷ്യൻ കടലിൽ മീൻ പിടിക്കണമെങ്കിൽ എറിയുന്ന വല അവൻ തന്നെ ഉണ്ടാക്കിയ സാധാരണ വലയാണ്. ആ വലയിൽ കുടുങ്ങുന്ന മത്സ്യങ്ങളുടെ ജീവൻ നഷ്ടമാകും. എന്നാൽ സ്വർഗീയൻ നൽകുന്ന വല എറിയുന്നവന്, ആ വലയിൽ കയറുന്നവർക്ക് ജീവൻ നഷ്ടപ്പെടുകയല്ല, പുതുജീവൻ ലഭിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനയും ആഗ്രഹവും അനുസരിച്ച് നസ്രായൻ്റെ വല പരിശുദ്ധാത്മാവാണ് നമുക്കൊരുക്കിത്തരുന്നത്. ഈ വല വീശുവാൻ നമ്മോട് ആവശ്യപ്പെട്ടിട്ടും നാം വീശാതെ ഇരുന്നാൽ നരകത്തിൻ്റെ വാതുക്കൽ പാപമരണം സംഭവിച്ചവരുടെ ഒരു വൻ സമൂഹത്തെ കാണുവാനിടയാകും. മറന്നുപോകരുത്, ദൈവം നിനക്ക് തരുന്ന അവസരങ്ങൾ ശരിയായി ഉപയോഗിക്കുക, വല എറിയുക തന്നെ വേണം. പത്രോസ് വല എറിയുവാനുള്ള നിർദ്ദേശം, മനുഷ്യനെ പിടിക്കുന്ന വല എറിയുവാനുള്ള നിർദ്ദേശം ലഭിച്ചിട്ടും തൻ്റെ പഴയ തൊഴിലിൽ പോയി എങ്കിലും അപ്പോസ്തോല പ്രവൃത്തിയിൽ നാം കാണുന്നത് പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരത്തിൽ നിറഞ്ഞവനായി, ആത്മാവ് നിറഞ്ഞവനായി അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ പത്രോസിൻ്റെ ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ ആ വലിയ ചാകര അദ്ദേഹത്തിന് ലഭിച്ചു. ആ വലിയ ചാകര കിട്ടിയത് എങ്ങനെയെന്ന് 40-41 അപ്പസ്തോല പ്രവൃത്തി 2-ാം അധ്യായം 40-41 വാക്യങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ്. പ്രൈസ് ദ ലോർഡ്. മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ എന്ന് പറഞ്ഞു. അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ത്തോളം പേർ അവരോട് ചേർന്നു. അതെ, ഇതാകുന്നു ആത്മാവിൻ്റെ ചാകര. എനിക്കും നിനക്കും ജീവിതത്തിൽ ദൈവം തന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് നസ്രായൻ വല തരും. ആ വല എറിയുക എന്നുള്ളത് നമ്മുടെ ദൗത്യമാ. പറയുക മാത്രമേ യജമാനന് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇന്ന് മനുഷ്യര് എല്ലാത്തിനും ഓരോ ന്യായീകരണങ്ങൾ കണ്ടുപിടിക്കും. വ്യക്തമായി അപ്പസ്തോല പ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 38-ാം വാക്യത്തിൽ പത്രോസ് കൂടി നിന്ന ജനത്തോട് പറയുന്നുണ്ട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ, പ്രൈസ് ദ ലോർഡ്, ഓരോരുത്തൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. ഈ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കുന്നവന് വല എറിഞ്ഞാൽ നരകത്തിൻ്റെ വാതുക്കലുള്ള കൂടുന്ന ആളിൻ്റെ എണ്ണം കുറയും. പ്രിയ കുഞ്ഞുങ്ങളെ, ആ വലയൊന്ന് യജമാനൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് യജമാനൻ്റെ വാക്ക് കേട്ട് എവിടെയാ എറിയേണ്ടുന്നതെന്ന് വെച്ചാൽ വല ആ ഭാഗത്തേക്കൊന്ന് വീശുമോ? ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. സുവിശേഷ വേല ചെയ്യുന്ന ഒരു വ്യക്തി ജീവിതത്തിനും മരണത്തിനുമിടയിൽ വല വീശുന്ന മുക്കുവരെ പോലെയാണ്. ഈ കഴിഞ്ഞ 2017 ഡിസംബറിൽ നടന്ന ഓഖി ദുരന്തം ഹൃദയം തകരുന്ന വേദനയുടെ തെളിവാണ്. ഭൗതിക വലയുമായി ഇറങ്ങിയ ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകേണ്ടുന്നവർ കാട്ടിയ അലംഭാവം എത്രയോ കുടുംബങ്ങളെ കണ്ണുനീരിലാഴ്ത്തി. എന്നാൽ പ്രിയമുള്ളവരെ, സ്വർഗീയൻ്റെ വാക്ക് കേട്ട് വലയുമായി ഇറങ്ങിയാൽ നസ്രായൻ്റെ വല വീശുന്നവൻ കടലിലെ കാറ്റോ കോളോ കൊണ്ട് ഭയപ്പെടേണ്ട. കടലെത്ര ക്ഷോഭിച്ചാലും അതിൻ്റെ മുകളിൽ കൂടി വന്ന് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്ന മുക്കുവ ശ്രേഷ്ഠനാണ് നമ്മുടെ യജമാനൻ. പരിശുദ്ധാത്മാവിൻ്റെ കണ്ണ് ഭൂമിയിലെല്ലായിടവും വ്യാപരിക്കുന്നതിനാൽ നീ ഭയപ്പെടേണ്ട കാര്യമില്ല. അതുകൊണ്ട് ധൈര്യമായി യജമാനൻ്റെ വാക്ക് കേട്ട് വല വീശുവാൻ ശ്രമിക്കുമല്ലോ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും ഭംഗിയായി ദൈവം സൂക്ഷിച്ചിരിക്കുന്നത് അവൻ്റെ കണ്ണാണ്. രണ്ടു പോളകൾ, കൺപീലികൾ, പുരികം, ഇവയെല്ലാം ദൈവം നൽകിയത് കണ്ണിന് എളുപ്പത്തിൽ വേദനകളോ കേടോ വരാതെ സൂക്ഷിപ്പാനാണ്. അതുപോലെ ദൈവത്തിൻ്റെ കണ്ണാകുന്ന പരിശുദ്ധാത്മാവിനെയും ദുഃഖിപ്പിക്കാതെ മുറിവുകൾ ഉണ്ടാക്കാതെ നാം സൂക്ഷിക്കേണ്ടതാണ് എന്ന ഒരു മുന്നറിയിപ്പാണ് ഇതിൽ കൂടി നമുക്ക് നൽകുന്നത്. പരിശുദ്ധാത്മാവിനെ കണ്ണിനോട് ഉപമിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ആ നിയന്ത്രണത്തിൽ നസ്രായന്റെ വല ഉപയോഗിപ്പാൻ നാം തയ്യാറാകണം എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. നിങ്ങളെ 2018 നസ്രായന്റെ വല ഉപയോഗിക്കുന്നവരായി തീർന്നു കാണുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. സ്വർഗം നിറയ്ക്കുന്ന വലയുമായി ഇറങ്ങുക. ഭയപ്പെടാതെ പരിശുദ്ധാത്മാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് വല ഇറക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. എലീശ നമുക്ക് ഒരു നല്ല ഉദാഹരണം തന്നിട്ടുണ്ട്. എലീശ ഏലിയാവിനോട് ചോദിച്ചത്, നിന്റെ ആത്മാവിനെ പ്രാപിപ്പാൻ ഉള്ള എൻ്റെ കഴിവിനെ ഇരട്ടിയാക്കണമേ എന്നാണ്. ആ പ്രാർത്ഥന നമുക്കും പ്രാർത്ഥിക്കാം. ഞാൻ ഇന്ന് വരെ ചെയ്തതുപോലെയല്ല കർത്താവേ, നിന്റെ വാക്കിന് വലയെറിഞ്ഞ് സ്വർഗീയ വലയിൽ അനേകരെ കയറ്റുവാൻ എന്നെ സഹായിക്കണമേ. അപ്രകാരം ഒരു ആത്മീയ കൊയ്ത്തിൻ്റെ ചാകര ഒരുക്കുവാനുള്ള കൃപ ഈ അന്ത്യകാലത്ത് ദൈവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ. അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആ ആത്മീയ ചാകര കണ്ട് നമ്മുടെ യജമാനൻ സന്തോഷിപ്പാൻ തക്കവണ്ണം ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്നിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ മാസവും ഈ ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ചിന്തിപ്പാൻ അവിടുന്ന് തന്ന സമയത്തിനായി, സാവകാശത്തിനായി, കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ വചനം പഠിപ്പിച്ചല്ലോ. ആത്മാവിൻ്റെ ഒരു ചാകര അന്ത്യകാലത്ത് അങ്ങയുടെ സന്നിധിയിൽ കൊണ്ടുവരുവാൻ തക്കവണ്ണം, വല വലിച്ചു കയറ്റി അങ്ങ് കണ്ടത് സന്തോഷിക്കുവാൻ തക്കവണ്ണം, ആ നസറായൻ്റെ വലയിൽ ആളുകളെ കയറ്റി പുതുജീവനുള്ള അനേക മീനുകളെ കൊണ്ടുവരുവാൻ, കുഞ്ഞുങ്ങളെ ഇപ്പോൾ കിട്ടിയത് വല്ലവുമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങ് ഏത് നിമിഷം ചോദിച്ചാലും അങ്ങയുടെ മുമ്പിൽ കൊണ്ടുവരുവാൻ ഞങ്ങൾക്ക് പുതുജീവനുള്ള വ്യക്തികളെ പ്രാപിപ്പാനുള്ള കൃപ അവിടുന്ന് തരണമേ. അനേകരെ നേടുവാൻ അവിടുന്ന് ഞങ്ങളെ ഒരുക്കണമേ. നിന്റെ വചനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കുള്ളിൽ തന്ന പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ ഒരിക്കൽ പോലും ദുഃഖിപ്പിക്കാതെ, പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ ഹൃദയമാകുന്ന ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് സന്തോഷത്തോടെ ആയിരിക്കാൻ, പരിശുദ്ധാത്മാവിനെ ബഹുമാനിപ്പാൻ, സ്നേഹിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. അങ്ങ് ഞങ്ങളുടെ കൂടെ ഇരുന്നതിനായി സ്തോത്രം. ഈ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഏതെല്ലാം ഭൗതിക പ്രതികൂലങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ടെങ്കിലും പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ഒരു വാക്കുപോലും അവരുടെ വായിൽ നിന്ന് വീഴാതെ കർത്താവെ, കുഞ്ഞുങ്ങളെ എല്ലാം അവിടുന്ന് അനുഗ്രഹിക്കണമേ. നിനക്ക് പ്രിയപ്പെട്ട നിധികളായി ഇത് കേൾക്കുന്ന ഓരോരുത്തരെയും അപ്പൻ സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ എല്ലാം കയ്യിൽ ആ നസ്രായൻ്റെ വല കൊടുത്ത് പടകിൻ്റെ ഏത് ഭാഗത്താകുന്നു എറിയേണ്ടുന്നതെന്ന് അവിടുന്ന് അവരോട് കൽപ്പിക്കണമേ. അവർക്കായിട്ടുള്ള ദൂത് ഇന്ന് ഈ എളിയവളുടെ കയ്യിൽ ഏൽപ്പിച്ചതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനയെ കേൾക്കണമേ. ആമീൻ. BibleStudy.co.in വേണ്ടി ഇത് തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്. കുഞ്ഞുങ്ങളെ, ഒരു മാസം കൂടെ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചതിനായി നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. യേശുവിൻ നാമത്തിൽ ആമേൻ.